യാക്കോബ് ഏകാഗിയായി ബെർശേബയിൽ കൂടി ഓടുകയായിരുന്നു. ഓടിയോടി തളർന്നു. നമ്മൾ ഇവരങ്ങനെയാണല്ലോ, ഓടിയോടി തളർന്നവരാണ്. ഭയമുണ്ട് യാക്കോബിൻ്റെ ഉള്ളിൽ. യേശാകോബിനെ കൊല്ലുമോയെന്നുള്ള പേടിയാണ്. ഏകാന്തത്തിൽ അങ്ങനെ ജീവിച്ചുള്ള പരിചയമില്ല. എന്നും അമ്മയുടെ കാച്ചുകൂട്ടിൽ നിന്ന് മാറാതെ അങ്ങനെ വീട്ടിൽ തന്നെ കഴിഞ്ഞിരുന്ന ആ ചെറുപ്പക്കാരനാണ് യാക്കോബ്. യാക്കോബ് ഭവനം വിട്ട് ഓടേണ്ടി വന്നു. ദൂരെ 600 നാഴി ദൂരെയുള്ള ഹാരാനിലേക്ക് യാക്കോബ് ബെർശേബയിൽ കൂടി പോവുകയാണ്. മണൽ പൂഴിയിൽ ചവിട്ടി ചവിട്ടി നടക്കാൻ വയ്യാതെ ക്ഷീണിച്ച അവശനായി രാത്രിയായപ്പോൾ യാക്കോബ് ബേഥേലിലെത്തി. അവിടെ ഒരു പാറമേൽ ചായഞ്ഞ് ഇരുന്നു കൊണ്ട് യാക്കോബ് ചിന്തിക്കാൻ തുടങ്ങി. എപ്പോഴോ മയങ്ങിപ്പോയി. അപ്പോഴാണ് സ്വർഗത്തെ ദൈവം യാക്കോബിന് പ്രത്യക്ഷനായത്. ദൈവം വാഗ്ദത്തങ്ങൾ യാക്കോബിന് കൊടുത്തു. നിത്യതയോളമുള്ള വാഗ്ദാനങ്ങൾ യാക്കോബിന് കൊടുത്തു. യാക്കോബ് അന്ന് ദൈവത്തെ കണ്ടുമുട്ടിയ ആ ദിവസം യാക്കോബ് സമർപ്പണം എടുത്തു. യാക്കോബ് ഒരു യാഗപീഠമെടുത്തു, അത് എണ്ണിയൊഴിച്ചു. നമ്മുടെ ജീവിതത്തിലും അനേകം ക്ലേശങ്ങളും ദുരിതങ്ങളും യാതനകളും എല്ലാമായിട്ട് നാം കുഴഞ്ഞ് വിഷമിച്ചു പോകുന്നവരാണല്ലോ. എന്നാൽ ജീവിതം ക്രിസ്തു സമർപ്പിച്ചുകൊണ്ട്, ഭാരമേറിയ ജീവിതത്തിൻ്റെ എല്ലാ ആകുലങ്ങളും ക്രിസ്തുവിനെ ഏൽപ്പിച്ചുകൊണ്ട് നാം നമ്മെ തന്നെ സമർപ്പിച്ചാൽ നമുക്ക് വേണ്ടി ക്രിസ്തു കരുതും, ഏറ്റവും നല്ലത് കരുതും. അനുഗ്രഹീതമായ ഒരു തലമുറയെ കെട്ടിപ്പടുക്കാൻ നമുക്ക് സാധിക്കും. യാക്കോബിൻ്റെ മക്കൾ 12 പേരുമാണ് ഗോത്രപിതാക്കന്മാർ. ആ മഹത്തായ സൗഭാഗ്യം നമുക്കും പ്രാപിക്കാം. ഒരു നല്ല തലമുറയെ കരിപ്പിടിപ്പിച്ചെടുക്കാൻ നമുക്ക് സാധിക്കണം. യാക്കോബിൻ്റെ സമർപ്പണം ദൂരവ്യാപകമായ സൽഫലങ്ങൾ ഒഴിവാക്കി നമുക്കും ജീവിതം കത്താൻ കരങ്ങളിലേക്ക് കൊടുക്കാം. ക്ഷീണിച്ച് അവശനായി നടന്നു വന്ന യാക്കോബ് ആ പാറമേൽ തലചായച്ച് കിടന്നുകൊണ്ട് കണ്ടതായ ദർശനം പുതിയ സമർപ്പണത്തിലേക്ക് യാക്കോബിനെ നയിച്ചു. യാക്കോബ് ഉപായിയും സൂത്രശാലിയുമായിരുന്ന യാക്കോബ് ഇസ്രായേലായി മാറി. യാക്കോബ് ദൈവത്തിൻ്റെ പ്രഭുവായി മാറി. അനുഗ്രഹങ്ങൾ തിരികെ വന്നു, ശോഭനമായ ജീവിതം ലഭിച്ചു. നമുക്കും ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ കൊടുക്കാം, അനുഗ്രഹം പ്രാപിക്കാം. ഭാവി ശോഭനമാകട്ടെ. നിങ്ങളുടെ സ്വന്തം എം.വൈ. യോഹന്നാൻ സാറ്.